കഴിഞ്ഞ് ഒരു നന്ദി വാചകം നിങ്ങൾ പ്രതീക്ഷിച്ചോ?
Do you want them to mention your name? Do you want to get some honor from something that you do?
ഈ സഭയുടെ മീറ്റിംഗിന്റെ ഒടുവിൽ അല്ലെങ്കിൽ ക്യാമ്പ് കഴിയുന്ന സമയത്ത് വോട്ട് ഓഫ് താങ്ക്സിന്റെ സമയത്ത് നിങ്ങളുടെ പേരെടുത്ത് പറയണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
Then no matter what you do, one day,
Lord Jesus, give him words, thoughts. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. യൂസ് ഹിം മൈറ്റിലി ടുഡേ മോർണിംഗ് ലോർഡ് ജീസസ്. താങ്ക് യു. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഇൻ ജീസസ് നെയിം വി പ്രേ ലോർഡ്. താങ്ക് യു. ആമേൻ. ആമേൻ. യെസ് ബ്രദർ.
ആമേൻ.
യെസ്.
ഓക്കേ. I want to start by saying it's a great joy to be with you this today.
നിരാവിലെ നിങ്ങളോട് ഒരുമിച്ച് വളരെ ദൂരെയാണെങ്കിലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.
I believe that God has a real purpose for young people in his church.
ദൈവത്തിന് കർത്താവിനെ തന്റെ സഭയിലുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാരെക്കുറിച്ചെല്ലാം വളരെ അതിമഹത്വമേറിയ ഉദ്ദേശങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And the danger is that as young people we may think, am I really important in the church?
എന്നാല് ചെറുപ്പക്കാരായ നമുക്കുള്ളതായിരിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുതാണല്ലോ, പ്രായക്കുറവാണല്ലോ, സഭയിലെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരാൻ.
I remember I used to be like that too. I think I'm a young person, maybe I'm a teenager or in my 20s.
എന്റെ ജീവിതത്തിലും കഴിഞ്ഞ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കൌമാരപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ എന്റെ 20s, സഭയിൽ ഞാൻ എന്ത് ചെയ്യാനാണ്?
Does it really matter how seriously I live my Christian life?
ഞാൻ എത്രയും ഗൗരവത്തോടെ എന്റെ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ പ്രധാനം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു.
And I really have come to believe even more and more now that God has a very specific purpose for young people in his church.
ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ദൈവം എനിക്ക് ഉള്ളിൽ ഈ ബോധ്യം വർദ്ധിപ്പിച്ചു തരുന്നുണ്ട്. അതിനെക്കുറിച്ച് പേടിയായിരിക്കും.
Because you are a real threat to his kingdom.
പിശാചിന്റെ രാജ്യത്തിന് നിങ്ങളെ പോലെയുള്ളവർ ഭീഷണിയായിരിക്കും, നിശ്ചയമാണ്.
The devil's not afraid of all those other people that have the wrong kind of faith or what they think is faith.
വിശ്വാസമാണെന്ന് കരുതി അനേക ആളുകൾ ജീവിച്ചു വരുന്ന ജീവിതത്തെക്കുറിച്ച് പിശാചിന് അശേഷം ഭയമില്ല.
But the devil is afraid of you because you have the bondslave mentality of Jesus and you have real quality faith, even if it's small.
നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ കർത്താവിനോട് ഒരു ആജീവനാന്ത അടിമയെ പോലെയുള്ള സമർപ്പണം നിങ്ങൾക്കുണ്ടെന്ന് വരികിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കുമെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ട് അവന് നിന്നെ ഭയമാണ്.
And he'll try to attack you because he wants to try to get that faith, steal that faith from you.
നിന്റെ ഉള്ളിൽ നിന്നും ആ വിലയേറിയ വിശ്വാസത്തെ അപഹരിക്കുവാൻ പിശാചിന് താൽപര്യമുള്ളതുകൊണ്ട് അവൻ ഏതുവിധേനയും നിന്റെ ജീവിതത്തെ ആക്രമിക്കുവാൻ ശ്രമിക്കും.
May we give our lives to Jesus completely as bond slaves and then we will have faith and eternal life.
പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കലവറയില്ലാതെ സമ്പൂർണ്ണമായി ആജീവനാന്ത അടിമകൾ എന്നവണ്ണം നമ്മുടെ കർത്താവിനെ സമർപ്പിക്കുവാൻ നാം തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ നിത്യജീവനും വിശുദ്ധീകരണവും ലഭ്യമാകുന്ന ആ കറതീർന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ അവൻ നൽകും.
This is the secret to an unshakable life.
കുലുക്കമില്ലാത്ത, ഇളക്കമില്ലാത്ത ഒരു ജീവിതത്തിന്റെ രഹസ്യം ഈ അടിമയുടെ മനോഭാവമാണ്.
But that when I faced some trial or temptation, my life was very up and down.
അങ്ങനെ ഒരു ശക്തിഹീനമായ വിശ്വാസമായിരുന്നു എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും പരീക്ഷ വരുന്ന സമയത്ത് എന്റെ ജീവിതം ആകെ ഉലയാൻ തുടങ്ങുമായിരുന്നു.
And I think many Christians are living their Christian life like this, up and down, especially many young people.
പല ക്രിസ്ത്യാനികളും വിശേഷാൽ ചെറുപ്പക്കാരായിരിക്കുന്ന അനേകരും അങ്ങനെയാണ് ജീവിക്കുന്നത്. ഉയർന്നും താണും ഇരിക്കുന്നതായിരിക്കുന്ന ഒരു ജീവിതം.
On Sunday morning we sing songs that say how big God is and how great he is and proclaim sing very loudly.
ഞായറാഴ്ച രാവിലെ സമയം ദൈവം എത്ര ഉന്നതനാണ്, നീ എത്ര ശക്തനാണ്, നല്ലവനാണ് എന്നൊക്കെ നാം പാടാറുണ്ട്.
But then when the trial comes on Tuesday evening or Thursday morning I'm down in the depths.
എന്നാൽ ചൊവ്വാഴ്ച വൈകുന്നേരമോ അത് അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെയോ ഒരു ശക്തമായ പരീക്ഷ വരുന്ന സമയത്ത് ഞാൻ പരാജയപ്പെട്ട് നിലത്ത് വീഴുന്നു.
And I believe God's will for us is that we have a confident faith, a faith that's unshakable.
എന്നാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവത്തിന് നിങ്ങൾ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ആഗ്രഹം ഇളക്കം തട്ടാത്ത ഉറപ്പുള്ള ശക്തമായിരിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരണം.
The Bible talks about having such a confident faith. Let me show you that in 1 Timothy 3.
ദൈവത്തിന്റെ വചനം 1 തിമോത്തിയോസ് 3 അധ്യായത്തിൽ ആ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. 1 തിമോത്തിയോസ് 3 അധ്യായം.
In 1 Timothy chapter 3, he's talking about those who serve the church as servants in the church.
1 തിമോത്തിയോസ് 2 അധ്യായത്തിൽ സഭയിൽ കർത്താവിന്റെ വിവിധ വേലകൾ ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്.
And in that context, in verse 13, he says,
ആ പശ്ചാത്തലത്തിൽ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
those who have served well obtain for themselves a high standing and great confidence in the faith that is in Christ Jesus.
1 തിമോത്തിയോസ് 3 അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു.
So it's possible for us to have great confidence in the faith in Christ Jesus.
അവിടെ നാം വായിക്കുന്നത് എന്താണ്? വിശ്വാസത്തിൽ വളരെ വലിയ പ്രാഗൽഭ്യം ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഫിഡൻസ്.
And I believe there is a close connection between having this great confidence and having the spirit of a servant.
ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, വിശ്വാസത്തിൽ വലിയ പ്രാഗൽഭ്യം നമുക്കുണ്ടാകണമെന്ന് വരികില് ക്രിസ്തീയ ശുശ്രൂഷയിൽ യേശുവിനെ ശുശ്രൂഷിക്കുന്നതിൽ ഒരു ദാസന്റെ മനോഭാവം നമുക്കുണ്ടാകണം.
Because he says here that those who serve well will have a great confidence in their faith.
13-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോ, നന്നായിട്ട് കർത്താവിന് പ്രസാദകരമായ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ വിശ്വാസത്തിന്റെ പ്രാഗൽഭ്യം ഉണ്ടാകുന്നത്.
You know, all of us were once in bondage to sin.
നാം എല്ലാവരും ഒരു കാലത്തെ പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നു.
And if you are born again and you have given your life completely to Jesus, he has freed you, freed us from that bondage to sin.
നിങ്ങൾ വീണ്ടും ജനിച്ചവരും കർത്താവിനെ നിങ്ങളുടെ മുഴുവൻ ജീവിതവും സമർപ്പിച്ചവരാണെങ്കിൽ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കിയവരാണ്.
But the problem is that many Christians, after they have been freed from that bondage to sin, something else doesn't happen.
ശരണത്തിൽ അവിടുത്തെ മുൻപാകെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്, എനിക്ക് മറ്റൊന്നും വിഷയമല്ല.
Maybe you did all the hard work in secret and somebody else got the credit for it.
ഒരു പക്ഷെങ്കിൽ രഹസ്യത്തിൽ വളരെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നിങ്ങൾ ചില കാര്യങ്ങൾ
ചെയ്തു.
ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു വേദഭാഗം റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം.
Romans chapter 6 is a wonderful chapter that talks about how Christ has set us free from the old sinful nature I had.
ഞാൻ കർത്താവിനെ കാണുന്നതിന് മുൻപുണ്ടായിരുന്ന എന്റെ പാപ സ്വഭാവത്തിൽ നിന്നും ക്രിസ്തുയേശു എന്നെ എങ്ങനെയാണ് സ്വതന്ത്രനാക്കുന്നതെന്ന് വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 6.
And in that chapter he also talks about baptism, water baptism, and how that's a symbol of that new resurrection life after being buried.
6-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെടുന്ന ആ അതിന്റെ അടയാളമായിരിക്കുന്ന സ്നാനത്തെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട്.
And at the end of this chapter in verses 20 through 23 he talks about this.
എന്നാൽ ഈ അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ളതായിരിക്കുന്ന ഒടുവിലത്തെ വാക്യങ്ങളിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതായിരിക്കുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്.
He says first in verse 20, when you were slaves of sin you were free in regard to righteousness.
20-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, അപ്പോൾ ദൈവത്തിന്റെ നീതിയെ സംബന്ധിച്ച് നിങ്ങൾ
സ്വതന്ത്രരായിരുന്നു.
അന്ന് ഞാൻ പാപത്തിന്റെ അടിമയായിരുന്ന സമയത്ത് നീതിയെക്കുറിച്ചുള്ള ചിന്ത പോലും എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല.
Then he says in verse 22,
22-ാം വാക്യത്തിൽ തുടർന്ന് പറയുന്നത്,
But now having been freed from sin and enslaved to God.
അവിടെ പറയുന്നത്, ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് മാത്രമല്ല ദൈവത്തിന്റെ അടിമകളായി ദാസന്മാരായി നിങ്ങൾ തീർന്നുവരിക്കുകയാണ്.
Having been freed from sin and enslaved to God.
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് മാത്രമല്ല, അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരുമായി തീരുകയും ചെയ്യുന്ന അനുഭവമാണ്.
He says, when you're freed from sin and enslaved to God, then you get your fruit resulting in sanctification, and the outcome of that is eternal life.
22nd vaakyam sadhichal namukku manasilagum paapathil ninnu kevalam swaandhryam undaaguka maatramalla devathinte adimagalayi daasanmarayi naam namme thanne samarpikkumbol labhikkunna oru phalam undu, adu vishuddhikaranam aanu, adinte avasaanam nithya jeevanaanu.
So he says that the way this happens, the way I get eternal life, a life, you know what eternal life is, a life that's not shaky.
Ivide naam kaanunna kaaryam nithya jeevan നമുക്ക് ലഭിച്ചു എന്ന് നാം കരുതുമ്പോൾ തന്നെയും നമ്മുടെ ജീവിതം ഉലച്ചിലുള്ളതായിട്ട് ഷേക്കി ആയിട്ട് തീരുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്.
If I want God's eternal life to dwell within me, then if I have God's eternal life dwelling in me, then I won't be shaken by the circumstances on earth.
ജീവിത സാഹചര്യങ്ങളിലും പരീക്ഷയുടെ മുൻപിലും നിത്യജീവൻ ദൈവത്തിന്റെ ജീവൻ എന്റെ ഉള്ളിൽ ആവസിക്കുന്നെന്ന് വരികില് എനിക്ക് ഇളക്കം തട്ടേണ്ട ആവശ്യമില്ല.
Think about it like this. When something bad happens on the earth, do you think God is afraid or shaken or anxious or worried?
Nam jeevikkunna ee logathile endengilum thinmayaya karyam valiya bheegaramaya oru sambhavam nadakkumbol ningal vicharikkunnundo devathinu pediyayi poi avante simhasanathinu ilakkam undaagunnu ennu?
Are you able to still see me, Brother Matthew George?
Ee karyam nam chindikkatte.
The reason he's not worried is because he has that eternal life in him.
ദൈവത്തിന് ഈ കാര്യങ്ങളൊന്നും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാത്തതിന്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവന്റെ ഉള്ളിൽ ആന്തരികമായിരിക്കുന്ന ആ ദിവ്യ ജീവനുണ്ട്.
And he says, I want to give you this same eternal life so that you won't be shaken by the circumstances of this earth.
ആ ദൈവം തന്നെ എന്നോട് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉലച്ചിൽ തട്ടാതവണ്ണം നിങ്ങളെ സ്ഥിരമായ ഒരു അടിസ്ഥാനത്തിൽ നിർത്തുവാൻ എന്റെ ജീവൻ നിത്യജീവനാണ് നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്.
I want to give you the same eternal life so that you're not tempted by lust and anger and money and all these worldly things.
കോപത്തിനും അതുപോലെ തന്നെ പണത്തിന്റെ സ്വാധീനത്തിനും ഒക്കെ നിന്നെ പരീക്ഷിച്ച് തോൽപ്പിക്കാൻ കഴിയാത്തവണ്ണം, പാപം ചെയ്യാൻ കഴിയാത്തവണ്ണം നിത്യജീവൻ നിന്റെ ഉള്ളിൽ തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
When I want to give you this eternal life so that when things don't go the way you want them to go, you don't have a complaining or angry spirit within you.
നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോകാതിരിക്കുന്ന സമയത്ത് പരാതിപ്പെടുകയോ കോപിഷ്ഠരാകുകയോ ചെയ്യുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ വണ്ണം ഈ നിത്യജീവൻ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നൽകുന്നതാണ് കർത്താവ് പറയുന്നത്.
If we don't have that eternal unshakable life within us, then our life will be up and down.
ഇളക്കമില്ലാത്ത ആ നിത്യമായിരിക്കുന്ന ജീവൻ നമ്മുടെ ഉള്ളിൽ ഇല്ലെന്ന് വരികില് ചില സാഹചര്യങ്ങളിൽ നാം ഇളക്കമുള്ളവരായി കുലുങ്ങി ആകെ പതറിപ്പോകും.
But like we saw in this verse, the outcome of eternal life comes only first having been freed from sin.
ഈ വാക്യത്തിലെ റോമാലേഖനം 6-ൽ നാം കണ്ടതുപോലെ അതിന്റെ ഫലമായിട്ട് വിശുദ്ധീകരണവും അതിന്റെ അന്ത ഫലമായി ലാസ്റ്റ് റിസൾട്ടായിട്ട് നിത്യജീവനും നമുക്ക് ലഭിക്കണമെന്ന് വരികില് ചില കാര്യങ്ങൾ നടക്കണം.
But then becoming enslaved to God.
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടരുത്. ദൈവത്തിന്റെ ആജീവനാന്ത അടിമകളായി നമ്മെ തന്നെ സമർപ്പിക്കണം.
And I think the problem with many Christians, especially us young people, is that we think that we can be freed from sin, but we don't have to become slaves of God.
ചെറുപ്പക്കാരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധം എന്താണെന്നറിയാമോ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, പക്ഷെ ദൈവത്തിന്റെ ദാസീദാസന്മാരായി തീരേണ്ട ആവശ്യമില്ല എന്ന് നാം വിചാരിക്കുന്നു.
And I really believe that the secret to becoming free from the things of this earth is if we can become what the Bible calls bond slaves of Jesus Christ.
ആളുകൾക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു രഹസ്യം ഇതാണ്. ഭൗതികമായ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് നാം തികച്ചും സ്വതന്ത്രനായി തീരണമെന്ന് വരികില് നാം കർത്താവിന്റെ ദാസീദാസന്മാരായി അടിമകളായി തീർന്നേ മതിയാകുള്ളൂ.
If I have been set free from sin by Jesus and become a bond slave of Jesus, then I can have eternal
കർത്താവായ യേശുക്രിസ്തുവിനാൽ ഞാൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി തീരുകയും അതോടൊപ്പം തന്നെ ഞാൻ യേശുക്രിസ്തുവിന്റെ ഒരു ദാസനായി തീരുകയും ചെയ്താൽ എന്റെ ജീവിതത്തിൽ ഈ നിത്യജീവൻ നിശ്ചയമായി ഉണ്ടാവും.
What happens, however, is if I'm set free from bondage to sin and don't become a bond slave of Jesus, I will slip back into bondage to sin.
പാപത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ യേശുക്രിസ്തുവിന്റെ ഒരു ദാസനായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നില്ലെന്ന് വരികയില്ല. പിന്നീട് ജീവിത സാഹചര്യങ്ങൾ വീണ്ടും ഞാൻ പാപത്തിലേക്ക് വഴുതി വീഴും.
It's almost like God has designed us to be slaves to one or the other.
നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ എനിക്ക് തോന്നാറുണ്ട് ദൈവം ഒന്ന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ദാസരായി അടിമകളാകുവാൻ തക്കവണ്ണമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്.
I used to be a slave of sin and then Christ set me free.
ഞാൻ പാപത്തിന്റെ ദാസനായിരുന്ന ഒരു കാലത്തെ കർത്താവായ യേശുക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി.
But then if I don't become a slave of Jesus, I will slip back into becoming a slave to sin again.
എന്നാൽ അതേ സമയത്ത് തന്നെ ഞാൻ യേശുവിന്റെ ഒരു ദാസൻ അടിമയായി ഞാൻ തീരുന്ന എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ വീണ്ടും പാപത്തിന്റെ അടിമത്വത്തിലേക്ക് ഞാൻ വഴുതി വീഴുവാൻ എല്ലാ സാധ്യതയുമുണ്ട്.
And that's the secret that Paul understood.
പൗലോസിന് ഈ രഹസ്യം, ഈ ആത്മീയ രഹസ്യം മനസ്സിലായി.
That's why I think very often when you see Paul identifying himself,
പൗലോസ് തന്റെ സ്വന്തം ജീവിതത്തിൽ ഈ ഒരു സത്യത്തോട് ഏറ്റവും അടുത്തു വരുവാനായി താൻ പരിശ്രമിച്ചു, തനിക്കത് കഴിഞ്ഞു.
In almost all of the letters that he writes to the churches, he calls himself a bond slave of Jesus.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പൗലോസ് എഴുതിയ മിക്ക ലേഖനങ്ങളും തുടങ്ങുമ്പോൾ അതിന്റെ അവസാനത്തിലൊക്കെ നാം കാണുന്ന ഒരു കാര്യം യേശു ക്രിസ്തുവിന്റെ ബോണ്ട് സ്ലേവ്, അവന്റെ ആജീവന ദാസൻ എന്നുള്ള ഒരു പദമാണ് തന്നെക്കുറിച്ച് പറയുന്നത്.
If you ask Paul who he wasn't proud of being this apostle or being such a famous person or planted so many churches. He said, I'm a bond slave of Jesus.
പൗലോസിനോട് താങ്കൾ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒരു വലിയ അപ്പോസ്തലനാണ്, അനേക സഭകളുടെ ഇടയനാണ് എന്നൊക്കെ പറയുന്നതിലൊക്കെ അപ്പുറമായി പൗലോസ് എപ്പോഴും തന്നെ തന്നെ പരിചയപ്പെടുത്തിയിരുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാണ്.
Paul so effectively because here he had somebody who was a bond slave to him.
ക്രിസ്തീയ ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിനെ സേവിക്കുന്നതിൽ ഇത്രയും ഫലപ്രദമായി പൗലോസ് വിജയിച്ചതിന്റെ രഹസ്യം യേശുവിന്റെ ഒരു ദാസനായിട്ട് അവൻ തന്നെ തന്നെ എണ്ണി എന്നുള്ളതാണ്. ഒരു ബോണ്ട് സ്ലേവ്, ഒരു അടിമ യേശുവിന്റെ അടിമ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
You can still find it in some countries and maybe in some places in India too, but you don't see much or many bond slaves today.
ലോകത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത കോണിലോ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലോ ഒരു പക്ഷെങ്കിൽ ആജീവനാന്തം അടിമകളായിരിക്കുന്നവരെ ചുരുക്കമായി കണ്ടെത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ ലോകത്തിൽ നിന്ന് മിക്കവാറും ഈ കാര്യം അപ്രത്യക്ഷമായി.
See, a bond slave is different from a servant.
ഒരു ദാസൻ, ജോലിക്കാരൻ എന്നുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഒരു ബോണ്ട് സ്ലേവ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അടിമയായിരിക്കുക എന്ന് പറഞ്ഞാൽ.
Yeah, I don't know how you would say it in Malayalam, but here's the difference between a servant and a bond slave.
Malayala bhashayil idu thammil vyathyasam undo ennu enikku arinjukooda, ennal Englishil valare vyakthamaana oru bonded slave, jeevithakaalam muluvan swaandhiram illatha oru adima al veettile oru velakkaran, idu thammil valiya vyathyasam undu.
A servant does his work for some payment, for some money.
നമുക്കറിയാം, വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനോ ജോലിക്കാരത്തെയോ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു ശമ്പളത്തിന് വേണ്ടി പ്രതിഫലത്തിന് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്.
But a bond slave is somebody who works just for the sake of the master. He doesn't get anything in exchange.
എന്നാൽ ജീവിതകാലം മുഴുവൻ ഒരു യജമാനന്റെ അടിമയായിരിക്കുന്ന വ്യക്തിയെ സമയത്തോളം ശമ്പളത്തിന് വേണ്ടിയോ സമയം നോക്കിയോ അല്ല അവന്റെ ജീവിതത്തിൽ ഏക ലക്ഷ്യമേ ഉള്ളൂ, അവന്റെ യജമാനനെ ശുശ്രൂഷിക്കുക.
Slavery, you're in slavery.
കുറെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അടിമ വ്യാപാരം നിലനിന്ന കാലത്ത് അങ്ങനെയായിരുന്നു യജമാന്മാരെ അവർ സേവിച്ചിരുന്നത്.
When you're in slavery, your master owns you. You don't have any rights or privileges.
അടിമത്വം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു അടിമയെ യജമാനൻ അവന്റെ സ്വത്തായിട്ടാണ് കരുതിയത്, ഉടമസ്ഥൻ യജമാനനായിരുന്നു.
And in many parts of this world there was slavery many years ago, which meant that the master owned the slave just like you own something in your house, like a table or a chair.
നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും വസ്തുക്കളെയോ വളർത്തുമൃഗങ്ങളെയോ നിങ്ങൾ നിങ്ങളുടേതാണെന്ന് പറയുന്നതുപോലെ ഒരു അടിമയെ യജമാനൻ തന്റെ സ്വന്തമെന്ന് പറഞ്ഞ് പൂർണ്ണ അവകാശം അവനുണ്ടായിരുന്നു.
Think about it like this. Let's say I go to the store and buy a bicycle.
നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ഒരു സൈക്കിൾ കടയിൽ ചെന്നിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക.
I paid some money for that bicycle and I brought it home.
ഞാൻ ഒരു വില കൊടുത്ത് ആ സൈക്കിൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്.
Then let's say one day I decide to take the bicycle to my friend's house.
എന്നാൽ ഒരു ദിവസം ഞാൻ ഈ വില കൊടുത്ത് വാങ്ങിയ സൈക്കിളുമായിട്ട് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവുകയാണ്.
Can the bicycle say to me, hey, I don't want to go to that friend's house, I want to go somewhere else?
ആ സൈക്കിൾ എന്നോട് എങ്ങനെ ഇങ്ങനെ പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് താങ്കളുടെ ആ സ്നേഹിതന്റെ വീട്ടിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമോ?
I bought the bicycle with my money. I can do whatever I want with that bicycle.
ഞാൻ എന്റെ സ്വന്തം പണം കൊടുത്താണ് ഈ സൈക്കിൾ വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഈ സൈക്കിളിനെ കൊണ്ടുപോകാൻ എനിക്ക് പൂർണ്ണ അവകാശമുണ്ട്, ഇല്ലേ?
That's kind of how it is between a master and a slave.
ഒരു യജമാനനും ഒരു അടിമയും തമ്മിലുള്ള ബന്ധം ഇതുപോലെയാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്.
A master has full rights over the slave. The slave can never complain about what the master does.
ഒരു അടിമയുടെ മേൽ പരിപൂർണമായിരിക്കുന്ന അധികാരം യജമാനനുണ്ട്. യജമാനൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചും പരാതി പറയുവാൻ അവന് അവകാശമില്ല.
And Paul realized this in his life. The apostle Paul realized this in his life.
അപ്പോസ്തലനായ പൗലോസ് തന്റെ സ്വന്തം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അടിമ വ്യാപാരം നിലനിന്നിരുന്ന ആ കാലത്ത് ഈ സത്യം അറിഞ്ഞിരുന്നു.
He realized that if he wanted this eternal life, this unshakable life, he must be a complete slave of Jesus.
പൗലോസ് മനസ്സിലാക്കിയിരുന്നു, ഈ നിത്യജീവൻ തന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വരികില് യേശുക്രിസ്തുവിന്റെ പരിപൂർണ ദാസനായി അടിമയായി താൻ തീർന്നേ മതിയാകത്തുള്ളൂ.
Jesus told a parable that illustrates this point.
ഈ വസ്തുത വ്യക്തമാക്കുന്ന ഒരു ഉപമ യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം.
That's in Luke chapter 17.
ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് ആ ഉപമ നാം കാണുന്നത്.
In Luke chapter 17, Jesus told this parable regarding faith.
വിശ്വാസത്തെ കുറിച്ചുള്ള ഈ ഉപമ ലൂക്കോസ് 17-ൽ യേശു പറഞ്ഞു.
Now, if you find yourself in a situation, my dear brother and sister, where you find yourself asking Jesus, increase my faith.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഓർക്കുവാനുണ്ടാകും. നിങ്ങളും കർത്താവിനോട് പറയുന്നു, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ.
Let's say you're struggling in some area and you think, "Wow, I need more faith. Lord, help me to have more faith."
ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ പോരാട്ടത്തിലാണ്, നിങ്ങൾ കർത്താവിനോട് ഉള്ളത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ.
That's exactly what the disciples said there in verse 5, Luke 17 verse 5.
ലൂക്കോസ് 17-ന്റെ 5-ല് അതുപോലെ ഒരു സന്ദർഭത്തിലാണ് ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ യേശുവിനോട് ഇത് പറഞ്ഞത്.
Apostles said to Jesus, "Increase our faith."
അപ്പോസ്തലന്മാർ കർത്താവിനോട് 5-ാം വാക്യം, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ.
And Jesus said, "You don't need to increase your faith. You only need a mustard seed size faith."
യേശു മിക്കപ്പോഴും അവരോട് പറഞ്ഞു, ഇവിടെയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് വലിയൊരു വിശ്വാസമല്ല ആവശ്യമായിരിക്കുന്നത്, നിങ്ങൾക്ക് കടുകുമണിയുടെ വലിപ്പമുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി.
So I think what Jesus was saying to the disciples and I hear him saying to me today is this.
കർത്താവ് അവരോട് പറയാൻ ശ്രമിച്ചതും ഇന്ന് എന്നോട് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്.
I think he's saying that our tendency is to think I need more faith.
സ്വാഭാവികമായി നമ്മുടെ ഒക്കെ ചിന്ത, എനിക്ക് കൂടുതൽ വിശ്വാസം വേണം, വലിയ വിശ്വാസം വേണം, അങ്ങനെയല്ലേ?
But what he's saying is if you have real faith, then you only need a mustard seed size faith.
എന്നാൽ കർത്താവ് പറയുന്നത് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമായിട്ടല്ല, യഥാർത്ഥ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കടുകുമണിയുടെ വലിപ്പത്തിലുള്ള വിശ്വാസം മതി.
Our problem is that we're trying to accumulate more and more of maybe something else that's not faith.
യഥാർത്ഥത്തിൽ വിശ്വാസം അല്ലാതിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടാൻ മാത്രമാണ് പലപ്പോഴും നമ്മുടെ താല്പര്യം.
Maybe we're trying to build up some soulish kind of confidence or all these other things, but that's not faith.
പലപ്പോഴും നാം ആത്മീയമെന്ന് നിരൂപിക്കുന്നെങ്കിലും ദേഹീമയമായിരിക്കുന്ന കുറെ ചിന്തകളും ഉറപ്പും ധാരണയും ഒക്കെ വിശ്വാസം എന്നുള്ള പേരിൽ കൂട്ടാനാണ് നാം ആഗ്രഹിക്കുന്നത്.
And so it's like he's saying, it's not the quantity of what you call faith, but the quality of faith.
കർത്താവ് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, ശരിക്കു പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഒരു വലിയ അളവിനേക്കാളും അതിന്റെ ഗുണനിലവാരം അതെത്രയും ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ എന്നാണ്.
He says if you have real quality faith, it can even be as small as a mustard seed and that's enough.
കർത്താവ് പറയുന്നത്, ഞാൻ വിശ്വാസമെന്ന് വിലമതിക്കുന്ന കാര്യം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു കടുകുമണിയുടെ വലുപ്പത്തിലുള്ളെങ്കിലും അതുകൊണ്ട് മതി, അത് മതി.
Because he's saying you can have lots and lots of bags of all the other things that are not faith and you won't be able to do anything.
വിശ്വാസം എന്ന പേരിൽ നിങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്നതായിരിക്കുന്ന ഒരുപാട് ഭാണ്ഡങ്ങൾ സഞ്ചികൾ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും പ്രയോജനമില്ല, നിനക്കത് പ്രയോജനപ്പെടത്തില്ല.
And it's no wonder that our Christian life is so up and down because I've got lots and lots of bags of this, all these other things that are not faith.
യഥാർത്ഥ വിശ്വാസം അല്ലാത്തതായിരിക്കുന്ന ഒരുപാട് ഭാണ്ഡങ്ങളുമായി നാം ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഉറപ്പുള്ളതല്ല, അതിൽ അത്ഭുതവുമില്ല.
But he says in verse 6, if you have faith like a mustard seed, you would say to this big tree, mulberry tree, be uprooted and be planted in the sea, and it would obey you.
അപ്പോസ്തലന്മാരുടെ ആ ആവശ്യത്തിനോട് കർത്താവ് പ്രതികരിച്ചത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും.
So if you have a small mustard seed side of faith, size faith, you can do anything that God wants you to do in your life.
കർത്താവ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കടുകുമണിയുടെ വലിപ്പമുള്ളെങ്കിലും യഥാർത്ഥ വിശ്വാസമാണ് നിങ്ങളെ ഭരിക്കുന്നതെന്ന് വരികിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും.
Then he goes on to say, how can we get this mustard seed quality faith?
ഗുണനിലവാരമുള്ള എത്രയും ചെറുതും തോന്നിയാലും യഥാർത്ഥത്തിലുള്ള വിശ്വാസം എങ്ങനെ നമുക്ക് ലഭിക്കാൻ കഴിയുമെന്നാണ് തുടർന്ന് കർത്താവ് ഉപമയിലൂടെ പറയുന്നത്.
He says in verse 7, which of you, having a slave plowing or tending sheep, will say to him when he has come in from the field, come immediately and sit down to eat.
ഇടമകൻ ശ്രദ്ധിക്ക, നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെങ്കിൽ, അവൻ വയലിൽ നിന്ന് ഈ പകലത്തെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നീ ഉടനെ തന്നെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് അവനോട് പറയുമോ?
Will he not say to him, prepare something for me to eat and properly clothe yourself and serve me until I have eaten and drank, and afterward you will eat and drink.
എന്നാൽ യഥാർത്ഥത്തിൽ ഒരു അടിമയോട് യജമാനൻ പറയുന്നത്, നീ എനിക്ക് കഴിക്കുവാൻ എനിക്ക് തൃപ്തിയാകുവോളം ഭക്ഷണം ഒരുക്കി അരകെട്ടി എന്നെ ശുശ്രൂഷിക്ക, പിന്നെ നീയും തിന്നെ കുടിച്ചുകൊള്ളുക.
He does not thank the slave because he did the things which were commanded, does he?
തന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ഈ അടിമ ചെയ്തതുകൊണ്ട് ഈ ദാസനോട് നന്ദി പറയുമോ യജമാനൻ? ഒരിക്കലുമില്ല.
So you too, when you do all the things which are commanded, you say, we are unworthy slaves. We have done only that which we ought to have done.
പത്താം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നിങ്ങളോട് കർത്താവ് കൽപ്പിക്കുന്നതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവീൻ.
This is what it means to be a bond slave.
ഒരു അടിമയായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നല്ല ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്.
Picture the story that Jesus is telling here.
യേശു ഈ ഉപമയിലൂടെ എന്താണ് നമ്മോട് പറയുന്നത്?
Here's the master. He's sitting inside the AC house, very comfortable, and everything is nice and cozy.
വളരെ സുഖശീതലമായ അന്തരീക്ഷത്തിൽ വലിയൊരു വീട്ടിൽ ഇരുന്നു കൊണ്ട് ഈ അടിമയുടെ യജമാനൻ കാര്യങ്ങൾ പറയുകയാണ്.
And there's the slave working in the hot sun and sweating and tired, and he's maybe working very hard in the field.
വയലിലെ വളരെ അത്യുഷ്ണത്തിൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കഷ്ടപ്പെടുന്ന ഒരടിമ, ഒരു ദാസൻ.
And then he comes into the house and he sees the master is just sitting there in the nice cool house.
പകലന്തിയോളം വിയർപ്പൊഴുക്കി അധ്വാനിച്ചതിന് ശേഷം ഈ അടിമ യജമാനന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വളരെ സുഖത്തിൽ സ്വസ്ഥനായിട്ടിരിക്കുന്ന യജമാനനെ കാണുന്നു.
But because he's a bond slave, he doesn't think, oh, now the master, who's going to take care of me? I'm hungry, I need to eat, I need something to drink. He doesn't think like that.
ഞാൻ ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്, എനിക്ക് നന്നേ വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്, എനിക്ക് ഭക്ഷിച്ച് ഒന്ന് വിശ്രമിക്കണമെന്ന് അവൻ ഒരിക്കലും ചിന്തിക്കത്തില്ല. അതിന്റെ കാരണം അവൻ യജമാനന്റെ അടിമയാണ്.
After working hard in the field, he comes in and thinks, okay, what else can I do for my master? Let me get him something to eat and drink.
വയലിലെ പകൽ മുഴുവനും അധ്വാനിച്ചതിന് ശേഷം വന്നിട്ട് ഈ അടിമ ചിന്തിക്കുന്ന ചിന്ത എന്താണെന്നറിയാമോ? എന്റെ യജമാനനെ തൃപ്തനാക്കുവാൻ, അവന്റെ വിശപ്പിന്, അവന്റെ ആവശ്യത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് ഒരു അടിമയുടെ മനോഭാവം.
The bond slave, after working for 12 hours outside in the field, doesn't think, oh, I've worked for 12 hours, now who's going to take care of me?
സാധാരണ ഒരു ജോലിക്കാരൻ 8 മണിക്കൂർ ജോലി ചെയ്താൽ മതിയെങ്കിൽ ഇവൻ 12 മണിക്കൂർ ഒരുപക്ഷെ അധ്വാനിച്ചിട്ടായിരിക്കാം വന്ന് എങ്കിലും അവന്റെ സ്വന്തം കാര്യം അപ്പോഴും നോക്കുവാൻ അവന് അനുവാദമില്ല. യജമാനന്റെ തൃപ്തിയാണ് അവന്റെ ലക്ഷ്യം.
After working for 12 hours in the field, he comes in, gets ready and says, okay, master, what else can I do for you? Can I get you something to eat? Can I get you something to drink?
12 മണിക്കൂർ അധ്വാനിച്ചിട്ട് നന്നെ ക്ഷീണിതനായി വിശന്നവനായി വരുന്ന ഇവൻ യജമാനോട് പറയുന്നത്, യജമാനനെ, അങ്ങയുടെ ആവശ്യം എന്താണ്? എനിക്ക് അങ്ങയെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യുവാൻ കഴിയും?
In fact, he says in verse 9, the bond slave doesn't even expect to be thanked, to hear thank you. കർത്താവ് പറഞ്ഞ
ഉപമ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത്രയുമൊക്കെ വീണ്ടും ചെയ്താലും ഈ അടിമ ഒരിക്കലും യജമാനനിൽ നിന്ന് നന്ദി, നല്ല ദാസനെ എന്നൊരു വാക്കുപോലും പ്രതീക്ഷിക്കുന്നില്ല.
A bond slave is one who realizes my master owns me. I don't expect anything in return.
യഥാർത്ഥ ഒരു അടിമ എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം, യജമാനന്റെ സ്വത്താണ് ഞാൻ, എനിക്ക് യാതൊരു കാര്യത്തിനും അർഹതയില്ല.
And then Jesus says in verse 10, so you too, when you do everything that God commands you to do, you say, we are unworthy bond slaves.
പത്താം വാക്യത്തിൽ യേശു നമ്മോടുള്ള ശക്തമായ സന്ദേശമാണ് പറയുന്നത്. അതുപോലെ നിങ്ങളും കർത്താവ് നിങ്ങളോട് കൽപ്പിക്കുന്ന ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് എന്ന് നിങ്ങൾ കരുതണം.
And this is Jesus' answer to how we can have the real faith that we can move mountains and move the trees out of our way.
നമ്മുടെ വഴിമുടക്കുന്നതായിരിക്കുന്ന മഹാപർവ്വതങ്ങളെയും കാട്ടത്തികളെയും വഴിയിൽ നിന്ന് നീക്കുവാൻ നമ്മെ സഹായിക്കുന്ന യഥാർത്ഥ വിശ്വാസം കൈവരിക്കാനുള്ള മാർഗമാണ് യേശു പറയുന്നത്.
Do you want this unshakable life, this strong, confident faith in your life, my brother, my sister?
ഇളക്കമില്ലാത്ത, പതറാത്ത നിത്യജീവൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സഹോദരങ്ങളെ?
The secret is to have a bond slave mentality to Jesus.
ആ തരത്തിലുള്ള ഒരു ഇളക്കമില്ലാത്ത ജീവൻ നിങ്ങളുടെ സ്വന്തമാകുവാനുള്ള രഹസ്യം ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. അതെന്താണ്? യേശുവിന്റെ ആ ജീവനാന്ത അടിമയായിരിക്കുക.
If you have the bond slave mentality to Jesus, he can do whatever he wants in your life and you'll never complain.
നിങ്ങൾക്ക് ഇതേ തരത്തിൽ നിങ്ങളെ യേശു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു തന്റെ രക്തം കൊണ്ട്, നിങ്ങൾ അവന്റെ അടിമയാണ് എന്ന് നിങ്ങൾ എണ്ണിയാൽ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ട് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും?
He determines when you will get married.
നിങ്ങൾ എന്നാണ് വിവാഹിതരാകാൻ പോകുന്നത് എന്ന് യേശുവാണ് തീരുമാനിക്കുന്നത്.
He determines what job you'll have.
ഏതുതരം തൊഴിലാണ്, ജോലിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നുള്ള നിന്റെ യജമാനൻ തീരുമാനിക്കും.
He determines how much money you'll make in your job.
നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് എന്തുമാത്രം വരുമാനം, ശമ്പളം ഉണ്ടാകുമെന്നുള്ളതും തീരുമാനിക്കുന്നത് യജമാനനാണ്.
He determines where you live.
എവിടെയാണ് നിങ്ങൾ പാർക്കുവാൻ പോകുന്നതെന്നുള്ളതും യേശുവാണ് തീരുമാനിക്കുന്നത്.
He determines what you look like, your features, physical features.
നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ഇതെല്ലാം നിർണയിക്കുന്നത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയവനാണ്.
When you have the bond slave mentality, you say, Jesus, you own me just as I am.
നിങ്ങൾക്ക് ഈ ഒരു അടിമയുടെ യഥാർത്ഥ മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളത്തിൽ പറയും, കർത്താവേ, ഞാൻ ആയിരിക്കുന്ന പോലെ മുഴുവനും നിന്റേതാണ്.
You can do whatever you want in my life. I trust you.
ഞാൻ അങ്ങയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്തും ചെയ്യുവാൻ അങ്ങയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്.
You can give me this thing, I'll trust you.
നീ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നാൽ അപ്പോഴും ഞാൻ നിന്നെ വിശ്വസിക്കും.
Or you can take it away and I'll trust you.
നീ തന്ന കാര്യങ്ങൾ ഏത് സമയത്തും നിനക്ക് എടുത്തു മാറ്റുവാനും സ്വാതന്ത്ര്യമുണ്ട്, അപ്പോഴും ഞാൻ നിന്നെ വിശ്വസിക്കും.
You see how that's the opposite of this shaky life that many Christians are living.
അനേക ക്രിസ്ത്യാനികൾ, ചെറുപ്പക്കാർ വിശേഷിച്ചും, ജീവിച്ചു പോകുന്നതായിരിക്കുന്ന, എപ്പോഴും ഇളക്കി ഇളക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണിത്.
And the reason so many people have a shaky life is they aren't fully entrusted to the master like a bond slave.
അനേകരുടെ ക്രിസ്ത്യ ജീവിതം ഉലച്ചിലുള്ള ആഴമില്ലാത്ത ജീവിതമായിരിക്കുന്നതിന്റെ രഹസ്യം അവർ കലവറയില്ലാതെ ഈ യജമാനന് തങ്ങളുടെ ജീവിതത്തെ അടിമയെ പോലെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്.
You know, the theme of your conference is undistracted devotion to Christ.
നിങ്ങളുടെ യുവജന ക്യാമ്പിന്റെ തീം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇങ്ങനെയാണ്, യേശുവിനോടുള്ളതായിരിക്കുന്ന പതറാത്ത ഭക്തി.
I one of the beautiful pictures I get of that is like the angels looking to God in heaven.
ഈ കാര്യം ഈ തീമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ചിത്രം സ്വർഗത്തിൽ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടെ നിൽക്കുന്ന ദൂത സഞ്ചയം ദൂതന്മാരാണ്.
You know what the angels are doing? They're just always looking at the face of God.
ദൂതന്മാർ സ്വർഗത്തിൽ എപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുകയാണ്.
And then God says, okay, go do this. And immediately they go do that.
ദൈവത്തിന്റെ മുഖത്തു നിന്ന് അവന്റെ വായിൽ നിന്നും ഒരു മൊഴി വന്നാൽ ആ നിമിഷം തന്നെ ചോദ്യം ചെയ്യാതെ അവർ അനുസരിക്കുന്ന സേവകാത്മാക്കളാണ്.
And as soon as they finish doing that, they come back and stand in front of God ready for the next command.
വലിയവനായിരിക്കുന്ന ദൈവം അരുളി ചെയ്ത കൽപ്പിച്ച കാര്യം പോയി ആ ക്ഷണത്തിൽ നിവർത്തിച്ചതിനു ശേഷം അവർ പിന്നെന്താ ചെയ്യുന്നത്? വിശ്രമിക്കുമോ? ഇല്ല, വീണ്ടും വന്ന് ഭയഭക്തിയോടെ ദൈവം മുൻപാകെ നിൽക്കുകയാണ്.
And then he gives the angel another command. The command angel immediately goes and does that other thing.
മറ്റൊരു പ്രത്യേക ദൗത്യത്തിനായിട്ട് ദൈവം ഇതേ ദൂതനെ നിയോഗിച്ചാൽ അവൻ വീണ്ടും ചോദ്യം ചെയ്യാതെ ആ ക്ഷണം തന്നെ പോയി ആ കാര്യം നിവർത്തിക്കും.
And as soon as he finishes doing that, he comes right back and he's looking on the face of God.
ആ കാര്യം തീർത്തു കഴിഞ്ഞും അവൻ പിന്നെയും വിശ്രമിക്കുകയല്ല, മറ്റൊന്നും ചിന്തിക്കുകയല്ല, ദൈവത്തിന്റെ മുഖത്തിന്റെ മുൻപാകെ അവൻ ആജ്ഞ കാത്തുകൊണ്ട് നിൽക്കുകയാണ്.
The angel is not thinking, what about me? Who's going to take care of me? And I'm hungry, or what about my needs? He's not thinking about that.
സ്വർഗ്ഗത്തിലെ ഒരു ദൂതൻ പോലും എനിക്ക് ക്ഷീണമുണ്ട്, എനിക്കും വിശപ്പില്ല, ഈ കാര്യങ്ങളൊന്നും അവന്റെ ചിന്തയെ അലട്ടുന്നില്ല. അവനൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ.
He knows God will take care of everything he needs. He just has to look on the face of God.
സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ഓരോരുത്തർക്കും നല്ല ഉറപ്പും വിശ്വാസമുണ്ട്. അവരുടെ ആവശ്യം അറിയുന്ന ഒരു ദൈവത്തെയാണ് അവർ സേവിക്കുന്നത്.
My brother, my sister, I know you have needs in your life.
എന്റെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരി സഹോദരന്മാരെ, എനിക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്.
You have spiritual needs in your life to grow spiritually and to overcome sin in your life.
നിങ്ങൾക്ക് പാപത്തെ അതിജീവിക്കേണ്ട ആവശ്യമുണ്ട്. ആത്മീയമായിരിക്കുന്ന വിവിധ ആവശ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം.
You have physical needs in your life. Maybe you need to get married, you need a job, maybe you need healing in some area.
നിങ്ങൾക്ക് ഭൗതികമായ ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. വിവാഹം, ജോലി, സൗഖ്യം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്കറിയാം.
You have emotional needs in your life, feelings and emotions that you have maybe in your life, emotional needs.
ആത്മീയവും ശാരീരികവുമായിരിക്കുന്ന ആവശ്യങ്ങൾ മാത്രമല്ല, വൈകാരിക തലത്തിൽ നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ആകാംക്ഷകളുണ്ട്, ഇതൊക്കെയും എനിക്കറിയാം.
But if you allow the devil to distract you from devotion to Christ by these needs on this earth, then you will lose out.
ലോകത്തിലുള്ളതായിരിക്കും നിങ്ങളുടെ ഏത് വലിയ ആവശ്യമെന്ന് നിങ്ങൾ തോന്നുന്ന കാര്യത്തിലാണെങ്കിലും ആകുലചന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ തക്കവണ്ണം പിശാച് അനുവദിക്കുക, നിങ്ങൾ പിശാചിനെ അനുവദിക്കുകയാണെന്ന് വരിയിൽ കർത്താവിനോടുള്ളതായിരിക്കുന്ന പതറാത്ത ഭക്തിയിൽ നിന്ന് നിങ്ങൾ അകന്നുപോകും.
And God allows us to have these needs in our life to see, will we be distracted from devotion to Him as a servant?
നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ദൈവം തന്നെ അനുവദിക്കുന്നതാണ്. കാരണം യേശുക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന നിർമ്മലമായ പതറാത്ത ഭക്തിയിൽ നിന്ന് നമ്മുടെ ഹൃദയം വ്യതിചലിക്കുമോ ഇല്ലയോ എന്ന് അവിടുന്ന് പരിശോധിക്കുകയാണ്.
You see, the angels, they don't have a choice. They have to be bond slaves.
സ്വർഗത്തിലെ ദൂതന്മാരെ സമയത്തോളം നമ്മിൽ നിന്ന് വ്യത്യസ്തരാണ്. അവർക്കൊരു സ്വതന്ത്ര ഇച്ഛയില്ല. അവരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ അടിമകളായേ മതിയാകുകയുള്ളൂ.
But with you and I, we have a choice. God says, will you choose to be my bond slave?
എന്നാൽ എനിക്ക് നിങ്ങൾക്കും ദൈവം ഒരു സ്വതന്ത്രമായിരിക്കുന്ന വില്ല് ഇച്ഛ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മോട് ചോദിക്കുന്നത്, എന്റെ മകനെ മകളെ, നീ ആജീവനാന്തം എന്റെ അടിമയായിരിക്കുമോ?
And what the devil doesn't want us to realize is if we give ourselves completely to God as bond slaves,
പിശാച് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഈ ഒരു സത്യം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. നാം നമ്മെ തന്നെ അടിമകളായി യേശുക്രിസ്തുവിനെ സമർപ്പിച്ചാൽ
We will have the happiest, most exciting, fulfilling life we can live on this earth.
ആ നിലയിൽ യേശുക്രിസ്തുവിന്റെ അടിമകളായിരിക്കുന്നവർക്ക് ഏറ്റവും സന്തുഷ്ടമായിരിക്കുന്ന, ഏറ്റവും അർത്ഥപൂർണമായിരിക്കുന്ന ഒരു ജീവിതം ഈ ലോകത്തിൽ സാധ്യമാണ്. ഇത് നാം അറിയരുതെന്ന് പിശാചിന് നിർബന്ധമുണ്ട്.
In fact, we will have the very life of God, eternal life in us.
വാസ്തവത്തിൽ ഈ അടിമയുടെ അവസ്ഥയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അന്തം എന്താണ്? ദൈവത്തിന്റെ നിത്യജീവനാണ്.
But the devil will try to trick us by saying, oh, don't give everything to God. He may not take care of you. You better look out for yourself.
പിശാച് തന്ത്രശാലിയാണ്. അവൻ നിങ്ങളെയും എന്നെയും കബളിപ്പിക്കാനായിട്ട് ശ്രമിക്കും. എല്ലാം മുഴുവനും 100% കർത്താവിന് കൊടുത്തു കളയല്ലേ, അവൻ ഒരുപക്ഷെ നിന്നെ പരിഗണിക്കാതെ കൈവിട്ടെന്ന് വരാം.
Let's say you feel the urge to get married and there's some girl in your workplace. You think, well, you better get married to her, otherwise maybe you will never get married.
പിശാച് ചിലപ്പോൾ വിവാഹപ്രായമായിരിക്കുന്ന ഒരു സഹോദരനാണ് നീ എന്ന് വരികില് നിന്നോട് അവൻ പറയുന്ന തന്ത്രം എന്തായിരിക്കുന്നറിയാമോ? ജോലിസ്ഥലത്ത് ഒരു പെൺകുട്ടിയെ നീ കണ്ടു, അപ്പോഴ് നിന്റെ മനസ്സിൽ ചിന്ത വരികയാണ് ഞാൻ ഉടൻ തന്നെ അവളെ വിവാഹം കഴിച്ചില്ലെന്ന് വരികയിൽ ഒരുപക്ഷെ എനിക്ക് അവളെ നഷ്ടമായി എന്ന് വരാം. അതുകൊണ്ട് ഉടൻ തന്നെ വളരെ ധൃതിയിൽ വിവാഹം കഴിക്കാനായിട്ട് നീ നിർബന്ധനാകുന്നു. പിശാച് നിന്നെ കബളിപ്പിക്കുകയാണ്. There was some problem with the laptop.
You can hear me, Matthew?
Yeah, we can continue. Yes, brother.
Okay. Thanks. Actually, you sound clearer now, so it's a good thing.
Okay. Praise the Lord.
I was saying that, you know, the devil might try to tempt us into thinking, I better grab this now, otherwise somebody else will grab it.
നമ്മളെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് അറിയാമോ? വിവാഹപ്രായമായി നിനക്ക് ഒരു ജീവിത പങ്കാളിയെ വേണം. ഒരു പെൺകുട്ടിയെ കണ്ടു, ഞാൻ ഇപ്പോഴിവിടെ വിവാഹം കഴിച്ചില്ലെന്ന് വരിയിൽ ആരെങ്കിലും ഉള്ള തട്ടിക്കൊണ്ടുപോകും. ദൈവത്തിന് ഇതിനെക്കുറിച്ചൊന്നൊരു വിചാരമില്ല എന്നുള്ള മട്ടിൽ പെട്ടെന്ന് ധൃതഗതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ദൈവം പിശാച് നമ്മളെ പരീക്ഷിക്കും.
But God is looking for those who have the bond slave who say, God, I entrust my life completely to you, Father. You will take care of everything I need.
എന്നാൽ സ്വർഗത്തിലെ പിതാവ് ആരെയൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? എന്റെ ജീവിതത്തെ മുഴുവനായും നിന്നെ വിശ്വസിച്ച് ഞാൻ ഭരമേൽപ്പിക്കുന്നു, എന്റെ ആവശ്യം നീ നിറവേറ്റും എന്ന് മനോഭാവമുള്ളവരെ.
Why is it that the bond slave can come in after working hard all day and not worry about who's going to feed him?
നമ്മൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഉപമയില് ആ ദാസന് ആ അടിമയ്ക്ക് പകൽ മുഴുവനും അധ്വാനിച്ച് ജോലി ചെയ്തതിനു ശേഷം വീണ്ടും വന്ന് തന്റെ സ്വന്തം കാര്യം ചിന്തിക്കാൻ ആവശ്യമില്ലാത്ത നിലയിൽ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്?
Because he knows if I serve my master with undistracted devotion, he will take care of me.
കാരണം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന് നല്ല ഉറപ്പുണ്ട്. പതരാത്ത ഭക്തിയോടെ ഞാൻ എന്റെ യജമാനനെ ശുശ്രൂഷ ചെയ്താൽ എന്റെ ഏത് ശരിയായ ആവശ്യവും എന്റെ യജമാനൻ നിറവേറ്റും, ഈ ഉറപ്പ് അവനുണ്ട്.
Brothers and sisters, especially young people, God is looking for such bond slaves on this earth.
ചെറുപ്പക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന പതറാത്ത ഭക്തിയോടെ അവനെ ശുശ്രൂഷിക്കുന്നവരെ, ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ് യേശു നോക്കുന്നത്.
God, I think God has many paid servants.
ഞാൻ ചിന്തിക്കുന്നു, ദൈവത്തിന് ഇങ്ങനെയുള്ള ആജീവനാന്ത അടിമകൾ മാത്രമല്ല, ശമ്പളത്തിന് പ്രതിഫലത്തിന് ജോലി ചെയ്യുന്നവരുമുണ്ട് ദൈവത്തിന്.
As in, there are many children of God who say, okay, God, I'll serve you, but you do this for me. Let's make an exchange.
ഞാന് ഈ ശമ്പളം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്ന അടിമ ദാസന്മാരെന്ന് പറയാനുള്ള കാരണം, പലരുടെയും മനോഭാവം അങ്ങനെയല്ലേ, ദൈവമേ ഞാൻ അങ്ങയെ സേവിച്ചോളാം, എനിക്ക് ഇന്ന ഇന്ന കാര്യമൊക്കെ ചെയ്തു തരണം.
The majority of churches are full of Christians who say, who are serving God because they want Him to do something for them.
ലോകത്തിലുള്ള ഭൂരിഭാഗം ക്രിസ്തീയ സഭകളിലും അനേകർ ഈ മനോഭാവമുള്ളവരാണ്. അവർക്ക് ദൈവത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ സേവിക്കുന്നത്.
Lord, I'll serve you if you let me get married to that girl or that boy.
കർത്താവേ, ആ ചെറുപ്പക്കാരനോട് മായിട്ടുള്ള വിവാഹം നടന്നാൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ ശുശ്രൂഷ ചെയ്തോളാം.
Lord, I'll serve you if you give me that job.
ആ പ്രത്യേക ജോലി, എനിക്ക് ഇഷ്ടമുള്ള ആ ജോലി നീ എനിക്ക് തന്നാൽ ഞാൻ അങ്ങയെ സേവിച്ചുകൊള്ളാം.
Lord, I'll serve you if you help me get admission into that university college.
ആ പ്രത്യേക കോളേജിൽ, അല്ലെങ്കിൽ ഈ പ്രത്യേക കോഴ്സിന് എനിക്ക് പ്രവേശനം ലഭിച്ചാൽ ഞാൻ അങ്ങയെ ശുശ്രൂഷിച്ചുകൊള്ളാം.
Instead, if you can say, my dear brother and sister, Lord, I'll serve you, period.
എന്നാൽ ഈ വ്യവസ്ഥകൾ ഒന്നും കൂടാതെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മളെ വീണ്ടെടുത്ത കർത്താവിനോട് പറയാൻ കഴിയുമോ, എന്ത് തന്നെ വന്നാലും, തന്നാലും തന്നില്ലെങ്കിലും ഞാൻ നിന്റെ അടിമയാണ്.
Such people could be small, maybe nobody thinks much of you, but you're like a mustard seed, but you're powerful.
അങ്ങനെയുള്ള വ്യക്തികൾ എണ്ണത്തിൽ കുറവായിരിക്കാം, അവർ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ചെറിയവരായിരിക്കാം, എന്നാൽ മലകളെ മാറ്റുവാൻ തക്ക കടുകുമണിയോളമുള്ള യഥാർത്ഥ വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും.
Maybe you never get up and speak the message, you never lead the music, nobody, you're not publicly visible in the church.
ഒരുപക്ഷെങ്കിൽ സഭയിൽ, ഒരുപക്ഷെ സംഗീത ഉപകരണങ്ങൾ നിങ്ങൾ വായിച്ചില്ലെന്ന് വരാം, ഒരു പ്രാവശ്യം പോലും എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്തിയില്ല എന്ന് വരാം, എന്നാൽ നിങ്ങൾക്ക് സഭയിൽ ശക്തമായ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും.
But secretly you have the mustard seed quality faith.
എന്നാൽ മറ്റാരും കാണാത്ത ഒരിടത്ത് ദൈവത്തിന്റെ മുൻപാകെ കടുകുമണിയെപ്പോലെ ശക്തിയുള്ളതായിരിക്കുന്ന യഥാർത്ഥ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും.
And God knows that you have that quality faith.
ആ ഗുണനിലവാരമുള്ള യഥാർത്ഥ വിശ്വാസം നിങ്ങൾക്കുണ്ടെന്നുള്ളത് ദൈവം തിരിച്ചറിയും.
Because you have that bondslave mentality to Jesus.
യേശുവിനോട് ഒരു ദാസന്റെ അടിമയുടെ മനോഭാവമാണ് നിങ്ങൾക്കുള്ളത്, ദൈവം അത് തിരിച്ചറിയും.
See, at the end of our lives, God is not going to test us by how much we did. He's going to test us by the quality of what we did.
ഈ കാര്യം നാം നിശ്ചയമായി അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ ദൈവം നോക്കുന്നത് നാം എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം, അതിന്റെ തനിമയാണ് ദൈവം ശോധന ചെയ്യുന്നത്.
In closing, let me show you this verse in 1 Corinthians 3.
ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് 1 കൊരിന്ത്യർ 13 അധ്യായത്തിലെ ഈ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. 1 കൊരിന്ത്യർ 13 അധ്യായം.
1 Corinthians 3 talks about how God will judge everyone's work.
3 അധ്യായമാണ്, ക്ഷമിക്കണം, 1 കൊരിന്ത്യർ 3 അധ്യായത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവം അവസാന നാളിൽ നമ്മുടെ പ്രവൃത്തിയെ എങ്ങനെയാണ് വിലയിരുത്തുവാൻ പോകുന്നതെന്ന്.
1 Corinthians 3 verse 8 he says, Now he who plants and he who waters are one, but each will receive his own reward according to his own labor.
8th വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു കൃഷി നടുന്നവനും അതിന് വെള്ളമൊഴിച്ച് നനയ്ക്കുന്നവനും ഒന്ന് തന്നെയാണ്, അവർ രണ്ടുപേരും ഒരുപോലെയാണ്, ഓരോരുത്തരും താൻ താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും.
And then he goes on to say in verse 12, If any man builds upon the foundation with gold, silver, precious stones, wood, hay and straw.
12th വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തു എന്ന് പറയുന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്.
Each man's work will become evident, verse 13, for the day will show it, because it is to be revealed with fire, and the fire itself will test the quality of each man's work.
ഓരോരുത്തരും ചെയ്യുന്ന പണി അവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. അത് തീ കൊണ്ടാണ് വെളിപ്പെട്ട് വരുന്നത്. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും.
If any man's verse 14 work which he has built upon it remains, he shall receive a reward.
ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും.
If any man's work is burned up, he shall suffer loss, but he himself shall be saved, yet so as through fire.
ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് നഷ്ടം വരും, താനോ രക്ഷിക്കപ്പെടുമെന്നാൽ തീയിൽ കൂടി കടന്നുള്ള ഒരു രക്ഷയായിരിക്കും.
And I pictured the judgment seat of Christ like a big fire, a furnace.
കർത്താവിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഒരു വലിയ തീച്ചൂളയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന അനുഭവം.
And you know, you've seen in these airports they have a conveyor belt that sends the bags through the x-ray screening.
ningale palarkum ariyam yathra cheyittullavarkku ariyam airportukalile nammude baggage screen cheynadayirikkuna conveyor beltilude poyittu or x-ray machine ee idinagathulla sadhanangale screen cheyyunnundu.
And I think just like that, God is going to take all the things that I've done in my life and put it on this conveyor belt.
ന്യായവിധിയുടെ ദിവസം ദൈവം ചെയ്യുവാൻ പോകുന്നത് ഞാൻ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്ത സകല പ്രവൃത്തികളെയും ഒരു കൺവെയർ ബെൽറ്റിലൂടെ എന്ന വണ്ണം പരിശോധന സ്ഥലത്തേക്ക്
കൊണ്ടുവരും.
അഗ്നിയുടെ ഒരു തീച്ചൂളയിലൂടെ നമ്മുടെ പ്രവൃത്തികളെ അവൻ കടത്തിവിടും.
And he's talking here about Christians. He's not talking about the unconverted people. He's talking about people who are believers.
വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളെ കുറിച്ച് ആണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവിശ്വാസികളായ ലോകത്തിലെ മറ്റിതരം ആളുകളെ കുറിച്ചല്ല.
And he's saying that among believers there will be some who had the bond slave mentality to Jesus and others who didn't.
അവിടെ നിശ്ചയമായും വെളിപ്പെട്ടു വരുന്ന ഒരു കാര്യമുണ്ട്. ശമ്പളത്തിന് പ്രതിഫലത്തിന് വേണ്ടി കർത്താവിനെ സേവിച്ച ഒരു ബഹുഭൂരിപക്ഷമുള്ളപ്പോൾ, ഒരു ന്യൂനപക്ഷം, അടിമകൾ എന്നുള്ള നിലയിൽ കർത്താവിനെ പ്രതിഫലേച്ഛ കൂടാതെ സേവിച്ചവർ.
And so these people who didn't have that bond slave mentality, they were looking for God, what God would do for them throughout their life.
എന്നാൽ ഒരു അടിമയുടെ മനോഭാവം ഇല്ലാതെ കർത്താവിനെ സേവിച്ച നിരവധി പേര് ദൈവം അവർക്ക് എന്ത് നൽകും, എന്ത് പ്രതിഫലം കൊടുക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ജീവിച്ചത്.
Maybe they came with big bags of wood and straw and God sent it through the fire.
അവരുടെ ജീവിതത്തിന്റെ ഫലമായിട്ട് വലിയ അളവിലുള്ളതായിരിക്കുന്ന പുല്ല്, മരം, വൈക്കോൽ ഇതൊക്കെയും അവർക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുണ്ട്.
And it all got burned up in the fire. On the other side, nothing came out.
ആ കൺവെയർ ബെൽറ്റിലൂടെ ഈ വലിയ ഭീമാകാരമായിരിക്കുന്ന കച്ചിത്തുറവും വലിയ തടികളൊക്കെ കടന്നു പോകുന്നത് നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ തീ കൊണ്ടാണ്, എക്സ്റേ മെഷീൻ അല്ല, തീയാണ് കാര്യങ്ങളെ ശോധന ചെയ്യുന്നത്. അങ്ങേപ്പുറത്ത് ഒരുപിടി ചാരം മാത്രമാണ് ബാക്കി.
But then here was a young brother or a young sister who had a small piece of gold, quality faith.
എന്നാൽ ദൈവം യഥാർത്ഥ വിശ്വാസം എന്ന് വിളിക്കുന്ന വിശ്വാസമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഓർത്തു നോക്കുക. അവൻ ഒരു ചെറിയ കഷണം സ്വർണം മാത്രമേ ഉള്ളൂ അവിടെ കൊണ്ടു ചെല്ലുവാൻ.
What do I mean that by that? They were small because nobody thought much of them. They weren't the important person in the church.
സഭയിലെ ഏറ്റവും അറിയപ്പെടുന്ന, എല്ലാവരും അറിയുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. പക്ഷെ അവന്റെ കയ്യിൽ വിലപിടിപ്പുള്ളതായിരിക്കുന്ന ഈ ചെറിയ സ്വർണം ഉണ്ടായിരുന്നു.
They were humble and maybe nobody thought much of them, but they had quality faith, that real gold.
യഥാർത്ഥ താഴ്മയുള്ളതായിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ആരും ഒന്നും വലുതായിട്ട് ചിന്തിച്ചു കാണത്തില്ല അവരുടെ ഉള്ളിൽ. പക്ഷെ അവര് കർത്താവ് വിലമതിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു അളവ് അവർക്കുണ്ടായിരുന്നു.
And God sent it through the fire and it came out on the other side.
നിങ്ങൾക്കറിയാം, ഈ പൊന്ന് ഈ തീയിൽ കൂടി കടത്തി വിട്ടു കഴിഞ്ഞാൽ അതിന് നഷ്ടം സംഭവിക്കാതെ മറുഭാഗത്ത് അത് പൊന്നായിട്ട് തന്നെ വരും.
Only pure gold will make it through the fire. Everything else will get burned up.
ആ യഥാർത്ഥത്തിലുള്ള തനി തങ്കത്തിനു മാത്രമേ അഗ്നിശോധനയിലൂടെ നഷ്ടം സംഭവിക്കാതെ വെളിയിൽ വരുവാൻ കഴിയുകയുള്ളൂ.
And what he's saying here is the quality of our faith and the works that come from that faith is what will matter at the end of our lives, not the quantity.
ദൈവവചനം ഇവിടെ നമ്മോട് എന്താണ് പറയുന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെ തനിമ, ആ യഥാർത്ഥ വിശ്വാസത്തിലൂടെ നിറവേറപ്പെടുന്ന ചില പ്രവൃത്തികൾ, അതുമാത്രമേ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിലനിൽക്കുകയുള്ളൂ.
My dear brothers and sisters, if we can live our lives with this attitude,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
I give myself completely to you, do with me whatever you want, Father.
കർത്താവേ, എന്റെ ജീവിതത്തെ ഞാൻ കംപ്ലീറ്റ് ആയി മുഴുവനായി നിനക്ക് തരുന്നു കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമുള്ളവണ്ണം എന്നോട് പെരുമാറിക്കൊള്ളുക, എന്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്തുകൊള്ളുക.
Take me wherever you want me to go, lead me wherever you want me to go.
കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്നെ കൊണ്ടുപോകാം, എന്നെ എവിടെ ആക്കുവാൻ അങ്ങ് ആഗ്രഹിച്ചാലും ഞാൻ അതിന് തയ്യാറാണ് കർത്താവേ.
By faith I say that I won't complain, I will trust you completely.
ഏത് സാഹചര്യങ്ങൾ അവിടെ നിനക്ക് തന്നാലും ഞാൻ ഒരിക്കലും പരാതിപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ നിന്നെ സ്നേഹിക്കുന്നു.
And use me, Lord, to destroy the works of Satan on this earth.
ഈ ഭൂമിയിൽ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനായിട്ട് ഈ അടിമയെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
I trust you to do that in my life and the lives of each of these young brothers and sisters.
കർത്താവേ, എന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഈ ഓരോ വിലയേറിയ യുവതി യുവാക്കന്മാരുടെ കൗമാരപ്രായക്കാരുടെ ജീവിതത്തിലും അവിടെ നീ പ്രവൃത്തി ചെയ്യണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
In Jesus' name, Amen.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ സന്തോഷ്. താങ്ക് യു സോ മച്ച്.
താങ്ക് യു ബ്രദർ മാത്യു.
ഓക്കെ, വെൽക്കം.